ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കാശിനാഥൻ മിഴികളടച്ച് ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. ഗജന്റെ ചിന്നവിളിയും ചിന്നുവിന്റെ കരച്ചിലും കേട്ട് ജിമ്മി കാശിയുടെ അരികിൽ നിന്ന് ബാൽക്കണിയിലേക്ക് പോയി. ജാനിക റൂമിലേക്ക് പോവാതെ ബാൽക്കണിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ജിമ്മി അത് കണ്ട് ഉറക്കെ കുരച്ചു. ജാനി അവന്റെ കുര കേട്ട് അങ്ങോട്ട് നോക്കി.
ജിമ്മി!
ജാനി ഉറക്കെ വിളിച്ചു. കാമാർത്തി മൂത്ത് അനന്തൻ റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഓടി വന്ന് അവളുടെ കൈ വലിച്ചു. ജാനിയുടെ കയ്യിൽ അനന്തൻ വലിക്കുന്ന കണ്ട് ജിമ്മി ഉറക്കെ കുരച്ചുകൊണ്ട് റൂമിലേക്ക് ഓടി. അവൻ കാശിയുടെ മേലേക്ക് ചാടി.
എന്താടാ?
കാശിനാഥൻ ഞെട്ടിയെഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ജിമ്മി അവനെ നോക്കി കുരച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഓടി. കാശി അവന് പുറകെ പോയി. ശ്രീലകത്തേക്ക് നോക്കി കുരക്കുന്ന കണ്ട് കാശിനാഥൻ അങ്ങോട്ടേക്ക് നോക്കി. ജാനിക ബാൽക്കണിയിലെ വാതിക്കൽ ചേർന്ന് നിൽക്കുന്നതാണ് അവൻ കണ്ടത്. ജാനി ബാൽക്കണിയുടെ വാതിക്കൽ പിടിച്ചു നിൽക്കുന്ന കൊണ്ട് അനന്തൻ റൂമിൽ നിന്ന് അവിടെ കൈവലിക്കുന്നത് കാശി കണ്ടിരുന്നില്ല. ചിന്നു കൂട്ടിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഗജൻ ചിന്നം വിളിക്കുന്ന അവൻ കണ്ടു. അവൾക്കറിയുന്നത് കാശിനാഥൻ ഒരു നിമിഷം നോക്കി. ജിമ്മി പുറത്തേക്ക് ഓടിയതിനു പുറകെ കാശിനാഥൻ മുണ്ടു മടക്കി കുത്തി അവന് പുറകെ പോയി. ജിമ്മി മുറ്റത്തേക്ക് വരുമ്പോൾ ഗജൻ ഗേറ്റിനടുത്ത് ചിന്നം വിളിച്ചെത്തിയിരുന്നു. ജിമ്മിയുടെ പുറകിൽ കാശിനാഥൻ വരുന്ന കണ്ട് അവൻ ഉറക്കെ ചിന്നം വിളിച്ച് തലകുടഞ്ഞു. കാശിനാഥൻ ശ്രീലകത്തെ പൂമുഖത്തേക്ക് ഓടിക്കയറി. പക്ഷേ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരുന്നു. അനന്തൻ അവളുടെ കൈ ശക്തിയായി വലിച്ചു.
ഇവിടെ വാടി ജാനികേ.
ആർത്തി മൂത്ത് അനന്തൻ അവളുടെ കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു.
എന്റെ കയ്യിന്ന് വിടറ.
അതുവരെ തേങ്ങിയ ജാനികയിൽ നിന്നും അങ്ങനെ ഒരു സ്വരമാറ്റം കേട്ട് അനന്തൻ ഞെട്ടി.
ജാനിക!
ജാനികയല്ലടാ,
ഞാൻ ഭാഗീരഥിയാ, കാശിനാഥന്റെ ഭാഗീരഥി.
ഭാഗീരഥി അവന്റെ വയറിലേക്ക് ആഞ്ഞു ചവിട്ടി. അനന്തൻ നിലത്തേക്ക് വീണു. കലിയോടെ ജാനിക അവനെ നോക്കി. അനന്തൻ ഭയന്നിരുന്നു.
എടി, ഞാനൊന്ന് കീഴ്പ്പെടുത്തിയ തീരാവുന്നതേയുള്ളൂ നിന്റെ ഈ അഹങ്കാരം. പിന്നെ എന്റെ കൊച്ചിനെ വയറ്റി ചുമ നടക്കാം. ഈ ബെഡിലിട്ട് നശിപ്പിക്കും ഞാൻ നിന്നെ.
അത്രയ്ക്ക് നട്ടിലുള്ള ആളാണെങ്കിൽ തൊട്ടുപോകടാ. നീ കാശിനാഥന്റെ ഭാഗ്യരതിയെ, നിന്റെ ഈ പുഴുത്ത ശരീരം വെട്ടി കീറും ഞാൻ.
കൊള്ളാം മോളെ, അവസാന അടവാണല്ലേ. അവൻ എനിക്ക് ഭയമുണ്ടെന്ന് കരുതി, അവന്റെ ഭാഗീരഥിയാണെന്ന് പറഞ്ഞ ഞാൻ പേടിക്കുന്നു കരുതിയോ? നീ അവനെ ഉപേക്ഷിച്ച് പോന്നതല്ലടി പിഴച്ചവളെ.
അവൻ അടുത്തേക്ക് വന്നതും ഭാഗ്യ അവന്റെ മൂക്കിനിട്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അടിച്ചു. അവന്റെ വയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി. വീഴാൻ പോയ അവന്റെ തലക്ക് ടേബിളിലിരിക്കുന്ന ഡിജിറ്റൽ ക്യാമറ എടുത്ത് അവൾ അടിച്ചു. ആനന്ദൻ മൂക്കും വയറും പൊത്തി നിലത്തിരുന്നു പോയി.
ജാനിക, നിന്റെ ആനിയനെ ഞാൻ കൊല്ലും.
അവൻ ബെഡിൽ കിടക്കുന്ന ഫോൺ എടുക്കാൻ പോയപ്പോഴേക്കും ജാനിയത് കൈക്കലാക്കി.
മതി, നീ വിളിച്ചു പറഞ്ഞ് ഒരു ചെറിയ പണി നിനക്ക് ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞ്. ആദ്യം അത് കഴിയട്ടെ. നീ വിളിച്ചു പറഞ്ഞാലല്ലേ അവനെ ഉപദ്രവിക്കൂ. നിന്നെ ഞാൻ ഇന്ന് അടിച്ചൊതുക്കും, പിന്നെ നീ എങ്ങനെ പറയാനാണ്?
ജാനിക ഫോൺ ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് അവളുടെ ഫോണിൽ നിന്ന് ആദ്യം വിളിച്ച് സച്ചി അവന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പോലീസ് വാഹനം വരുന്ന കണ്ട് ലോറിയിലുള്ളവർ വേഗം സ്ഥലം വിട്ടു.
ജാനിക, കൊല്ലും ഞാൻ നിന്നെ.
അവൻ നിലത്ത് കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോൾ പറഞ്ഞു. അപ്പോഴാണ് അനന്തന്റെ ഫോണിലേക്ക് അവന്റെ കൂട്ടുകാരൻ വിളിച്ചത്. ജാനി കോൾ എടുത്തു.
അവളെ ഒതുക്കിയോടാ?
ഇല്ലടാ, അവൻ അടിച്ചൊതുക്കിട്ടിട്ടുണ്ട്. ഇനി കളി തീരും വരെ ഞാൻ അവനെ ഒന്ന് അടിക്കട്ടെ. നീയൊക്കെ കേട്ടോടാ നാറികളെ.
അനന്തന്റെ സുഹൃത്തിന്റെ കോൾ ഓഫ് ചെയ്യാതെ അവൾ ഫോൺ ടേബിളിൽ വെച്ചു.
ഡീ, നിനക്കെന്നെ ശരിക്കും അറിയില്ല.
നീ ആരടാ ചേട്ടേ? കൊമ്പത്തെ രാജാവോ? എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ അനിയനെ ഉപദ്രവിക്കാൻ? ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. നിനക്ക് ഞാൻ തന്നെ മറുപടി തരണം, അടിച്ചു മറുപടി തരണം. എന്നാലേ നിന്നെപ്പോലുള്ള ഞരമ്പ് രോഗികൾ പഠിക്കൂ. ഇനിയും സഹിക്കാൻ എനിക്ക് മനസ്സിലടാ.
ജാനിക, എന്നോട് കളിക്കരുത്.
ജാനിക,
അവൾ പുച്ഛിച്ചു.
അനന്താ, ഞാൻ സിദ്ധാർത്ഥന്റെ ജാനികയല്ല, കാശിനാഥന്റെ ഭാഗീരഥിയാണ്.
അന്നും ഇന്നും എന്നും അവന്റെ തോഴി.
മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും.
കോപം നിറഞ്ഞ കണ്ണുകളോടെ അവൾ പറഞ്ഞത് കേട്ട് അവൻ ഞെട്ടിത്തരിച്ചിരുന്നു.
എന്ത്? അപ്പൊ എല്ലാം നിന്റെ അവന്റെ കളിയാണല്ലേ?
ഇത് ഭാഗീരഥിയുടെ ഒറ്റക്കുള്ള കളിയാണ്. എന്താ, ഇതിൽ ആരുമില്ല.
ഇടി നായ് ഓളെ.
അടുത്തേക്ക് ഓടി വന്ന അവനെ ബെഡിലേക്ക് കയറി നിന്ന് ജാനിക പില്ലോ എടുത്ത് അടിച്ചു. ബെഡിലേക്ക് കമിഴ്ന്നു വീണ് അവന്റെ പുറത്തേക്ക് ആഞ്ഞു ചവിട്ടി.
ഇടി ജാനികയല്ല, ഭാഗീരഥി, കാശിനാഥന്റെ തോഴി ഭാഗീരഥി.
അവന്റെ കഴുത്തിലെ ചുഴിയിലേക്ക് ആൻ ചവിട്ടിക്കൊണ്ട് ഭാഗീരഥി അവനെ നിലത്തേക്ക് വലിച്ചിട്ടു. എഴുന്നേറ്റ് വന്ന ആനന്ദൻ അവളുടെ കഴുത്തിന് വലത് കൈകൊണ്ട് പിടിച്ച് അവളെ ചുവരിൽ ഇടിച്ചു നിർത്തി. ജാനിക അവന്റെ ഇടതുകൈയിൽ പിടിച്ച് കൈപ്പത്തി മടക്കി പിരിച്ച് കഴുത്തിൽ പിടിച്ച് അവന്റെ കൈ പിടിച്ച് തിരിച്ചു. അവളവന്റെ വയറ്റിലേക്ക് കൈമുട്ടുകൊണ്ട് ആഞ്ഞുകുത്തി അവനെ തിരിച്ചെടുത്ത് നിലത്തേക്ക് തള്ളി.
എടാ,
അവൾ അലറിക്കൊണ്ട് ചെയറെടുത്ത് അവന്റെ നടുമ്പുറത്തേക്ക് ആഞ്ഞടിച്ചു. അവൻ നിലത്തേക്ക് മലർന്നടിച്ച് വീണു. ഡ്രസ് സ്റ്റാൻഡിൽ കിടക്കുന്ന ഷോൾ എടുത്ത് ബാഗി കമിഴ്ന്ന് കിടക്കുന്ന അവന്റെ കൈ രണ്ടും വരിഞ്ഞുകെട്ടി. കാലിലും അവൾ ഷോൾ കെട്ടിയിട്ടു. അവനെ വലിച്ചുകൊണ്ടുപോയി ചുമരിലേക്ക് ചാരിയിരുത്തി.
എടീ,
അവൻ വേദനയുടെ ഇടയിലും പകയോടെ വിളിച്ചു. അവളവന്റെ മുഖത്തേക്ക് മാറി മാറി അടിച്ചു. കൈ രണ്ടും കോർത്തി പിടിച്ച് അനന്തന്റെ തലക്കടിച്ചു.
ജാനിക
അല്ലടാ, ഞാൻ കാശിനാഥന്റെ ഭാഗീരഥിയാണെന്ന് പറഞ്ഞില്ലേ? വേദന കൊണ്ട് അവൻ പുളഞ്ഞു.
ഞാൻ എല്ലാവരെയും അറിയിക്കും നിന്റെ ഈ കപടമുഖം. നീ പോയി പറയടാ, ആരും വിശ്വസിക്കില്ല.
അവൾ അഴിഞ്ഞുകിടക്കുന്ന മുടി വാരിക്കെട്ടി സോഫയിലേക്കിരുന്നു.
കാശിനാഥന്റെ ഭാഗീരഥിയെ തോൽപ്പിക്കാൻ നീയൊക്കെ ഇനിയൊരു ജന്മം കൂടി ജനിക്കണം.
കൈകൾ കോർത്ത് ഞെട്ടുപൊട്ടിച്ചു. ടേബിളിന് മുകളിൽ ഇരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് ജാനി കുടിച്ചു.
നിന്റെ അമ്മയെ അനിയനെയും സമ്മതിച്ചിരിക്കുന്നു. കുംഭകർണന്റെ കൂട്ടരാണെന്ന് തോന്നുന്നു. എന്തൊരു ഉറക്കാണ്.
ഭാഗീരഥി അവന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. ഈ അടി ഞാൻ ഇപ്പോ തന്നില്ലെങ്കിൽ കാശിനാഥന്റെ തോഴി വെറും തോൽവിയാവും. പെണ്ണിന്റെ ശരീരം നിന്നെപ്പോലുള്ള ഞരമ്പ് രോഗികൾക്കെന്നും ഭോഗവസ്തു മാത്രമാണ്. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ചെറ്റെ, ഇനി ഏതെങ്കിലും പെണ്ണിനെ മോശമായി നീ നോക്കിയാ ഇനിയും നീ അടികൊള്ളും.
കേട്ടോടാ ഞരമ്പ് തമ്പുരാനെ,
ഇനി എന്റെ ഫോണിലേക്കോ എന്റെ ശരീരത്തിലേക്കോ കാമത്തോടെ നോക്കിയാ ഈ അടി നീ ഓർത്തു വെച്ചോ. അവൾ അവന്റെ കവിളിലേക്ക് അടിച്ചു. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര പൊടിഞ്ഞിരിക്കുന്ന അവൻ വേദനയോടെ പുളഞ്ഞു. കയ്യിലുള്ള ജഗ്ഗിലെ തണുത്ത വെള്ളം അവന്റെ മൂക്കിലേക്കവൾ വീശി ഒഴിച്ചു. മൂക്കിൽ വെള്ളം കയറി അനന്തൻ നീറലോടെ അലറാൻ നിന്നതും ജാനിക കയ്യിലുള്ള തുണി അവന്റെ വായിൽ തിരികെ. ഗജന്റെ ചിന്നവിളിയും ജിമ്മിയുടെ കുരയും കേട്ട് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി.
നീ എന്തിനാ ജിമ്മി കുരയ്ക്കുന്നത്?
കാശി ബെല്ലമർത്തിക്കൊണ്ട് ചോദിച്ചു.
അകത്തുനിന്ന് കരയുന്ന സ്വരൊക്കെ കേട്ടിരുന്നല്ലോ. ഇനി ഇവളും സച്ചിയും വഴക്കൂടിയതാണോ? അതിനവൻ സ്കൂളിലല്ലേ?
കാശി വീണ്ടും ബെല്ലമർത്തിക്കൊണ്ട് പറഞ്ഞു. ജാനിക വേഗം നിലത്തൂടെ അനന്തന്റെ കൈ വലിച്ചഴിച്ച് അവളുടെ മുറിയിൽ നിന്ന് കൊണ്ടുപോയി അവന്റെ റൂമിൽ കൊണ്ടുപോയി ഇട്ടു. അനന്തൻ നിലത്ത് കിടന്ന് പിടഞ്ഞു.
ഇനി മേലാനന്റെ പുറകെ വന്ന ഞാനല്ല കാശിനാഥനായിരിക്കും അടിയിരുന്നത്. ഞാനൊരു വാക്ക് അമ്മയോട് പറഞ്ഞാ അവൻ അടിച്ചിരിക്കുന്നെ.
പക്ഷേ ഇപ്പോ ഒരടി അവൻ ഉണ്ടാക്കിയ അരുന്ധതി അമ്മ അത് കേസാക്കും. സ്പോർട്സ് മീറ്റ് തകർക്കാൻ നടക്കുന്ന തന്റെ അമ്മ അത് മുതലെടുക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല.
പിന്നെ സച്ചിയുടെ കാര്യം പറഞ്ഞുള്ള ഭീഷണി, അതിന് മോനിനി മുതിരണ്ട. ഈ അടി മോനെ ഓർത്തു വെച്ചേക്ക്. ഞാനാണ് തന്നെ അടിച്ചെന്ന് ആരോടെങ്കിൽ പറഞ്ഞാ ഇപ്പൊ കിട്ടിയെന്ന് ഇരട്ടി കിട്ടും.
കേട്ടോടാ.
ജാനിക നിലത്ത് കിടക്കുന്ന അവന്റെ മേലിലേക്ക് ചവിട്ടി ഡോർ വലിച്ചടച്ച് റൂമിലേക്ക് പോയി. ബെല്ലമർത്തുന്ന സ്വരം കേട്ട് ഉറങ്ങിക്കിടക്കുന്ന പണിക്കാരി ഡോർ തുറക്കാൻ പോയി. ജാനി മരവിച്ച പോലെ മുറിയിലേക്ക് പോയി. മുറിയാകെ അലങ്കുലമായി കിടക്കുകയായിരുന്നു. അവൾ ബെഡിലേക്ക് പോയി കിടന്ന് കരഞ്ഞു. അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അവൾ തേങ്ങി. ജാനികക്ക് തല ചുറ്റും പോലെ തോന്നി. കാശിനാഥൻ ഗോമണി കയറി ജിമ്മിയുമായി ഓടി വരികയായിരുന്നു. ജിമ്മി കുരച്ചുകൊണ്ട് ജാനിയുടെ വാതിൽ തുറന്നെടുക്കുന്ന റൂമിലേക്ക് ഓടി. ജാനിക ബെഡിൽ കിടന്ന് മുഖംപുത്തി കരയുകയായിരുന്നു. കാശിനാഥൻ റൂമിലേക്ക് കയറി ചെന്നു. കാശിനാഥിന് മുമ്പിൽ കണ്ടതും അവൾക്കുള്ളിലുള്ള നോവ് സഹിക്കാനായില്ല. അവൾ ആ നിമിഷം എല്ലാം മറന്നു. ബെഡിൽ നിന്നെഴുന്നേറ്റ് ഉറക്കെ കരഞ്ഞുകൊണ്ട് ജാനിക ഓടിപ്പോയി അവന്റെ നെഞ്ചിലേക്ക് വീണ് ഇറുകെ കെട്ടിപ്പിടിച്ചു. ഒന്നും മനസ്സിലാവാതെ കാശിനാഥൻ ശില പോലെ നിന്നു.
എന്താണ്, എന്തിനാ കരയുന്നത്?
കാശിനാഥൻ അവളോട് ആദ്യയോടെ ചോദിച്ചുകൊണ്ടിരുന്നു. അവളൊന്നും മിണ്ടിയില്ല. ശ്വാസം പോലും അവൾ കഷ്ടപ്പെട്ട് ഉള്ളിലേക്ക് എടുത്തു. കാശിയേട്ടായെന്ന് അവൾ വിളിക്കുന്നുണ്ടെങ്കിലും നാവ് തളർന്നു പോകുന്നുകൊണ്ട് ആ വിളി പുറത്തേക്ക് വന്നില്ല. അവനോട് ചേർന്നപ്പോൾ ആശ്വാസവും സന്തോഷം കൊണ്ട് അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. കൊച്ചു കുഞ്ഞിനെ പോലെ വെട്ടിവിറക്കുന്ന അവളെ കാശി ദയ തോന്നി കൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് പതിയെ മുടിയിൽ തലോടി.
തന്റെ സുരക്ഷിത ലോകത്ത് എത്തിപ്പെട്ട ജാനിക ഭാഗീരഥി ആ നെഞ്ചിലെ ചൂടിൽ ചേർന്ന് നിന്നു. ഇടനെഞ്ചിലെ ടാറ്റൂവിൽ അവളുടെ കണ്ണുനീർ പതിഞ്ഞുകൊണ്ടിരുന്നു.
നീ എന്തിനാ കരഞ്ഞ്?
കാശി കരഞ്ഞു തള നിൽക്കുന്ന അവളോട് ചോദിച്ചു. മിഴികൾ അടച്ചു നിൽക്കുന്ന ജാനി ഒന്നും മിണ്ടിയില്ല. അനന്തന് മുഖം ആലോചിച്ചപ്പോൾ വെറുപ്പോടെ അവൾ കാശി ഒന്നുകൂടെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവനിൽ നിന്നും സ്വന്തം കരുത്തുകൊണ്ട് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസവും അവൾക്കുണ്ടായിരുന്നു.
നീ എന്തിനാ കരഞ്ഞ്? എന്താ നിനക്ക്? നീ എന്നെ കളിയാക്ക? കരയാതെ കാര്യം പറ.
ജാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും മിഴികളിൽ കണ്ണീർ നിറഞ്ഞു. ഭാഗ്യയുടെ വേദന നിറഞ്ഞ മിഴികൾ അവന് മുമ്പിൽ അടഞ്ഞു. അവൾ കുഴഞ്ഞുകൊണ്ട് വീഴാൻ പോയതും കാശി അവളെ കൈകളിൽ താങ്ങി. അവനവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി.
ജാനി, ജാനി!
അവളോട് കവിളി തട്ടി അവൻ വിളിച്ചു.
കാശിയേട്ടാ, കാശിയേട്ടാ!
അവൾ പതിയെ വിളിച്ചതൊന്നും അവന് വ്യക്തമാവുന്നില്ലായിരുന്നു. കാശി ടേബിളിലിരിക്കുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഉടഞ്ഞു.
ജാനി, എന്താ എന്താ നിനക്ക്? വാ, ഹോസ്പിറ്റലിലേക്ക് പോവാം.
വേണ്ട, എനിക്ക് എനിക്ക് വെള്ളം വേണം.
കാശി ജഗ്ഗിലെ വെള്ളം തീർന്നപ്പോൾ വെള്ളം താഴെ പോയി കൊണ്ടുവന്നു. ബെഡിൽ കിടക്കുന്ന അവളുടെ അരികെ ഇരുന്ന് ഇരു തോളിലും പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. തളർച്ചയുള്ളത് കൊണ്ട് അവനവളെ നെഞ്ചിലേക്ക് ചാരിയിരുത്തി. ചുണ്ടോട് ചേർന്ന വെള്ളം ജാനി കുടിച്ചു. മിഴികളടച്ച് അവൾ ഇരുന്നു. ഇനി വെള്ളം വേണോ? അറിവോടവൻ ചോദിച്ചപ്പോൾ ജാനി ഉള്ളിൽ ഊറിച്ചിരിച്ചു. പെട്ടെന്ന് ബോധത്തിലേക്ക് വന്ന അവൾ മുഖം ഗൗരവത്തിൽ പിടിച്ചിരുന്നു.
എനിക്ക് ഇയാളുടെ വെള്ളമൊന്നും വേണ്ട.
അവളുടെ മറുപടി കേട്ട് ദേഷ്യം കൊണ്ട് കാശിയുടെ മുഖം ചുവന്നു.
കാളാമർന്ന പോലെ പിന്നെ എന്തിനാടി കരഞ്ഞിരുന്നേ?
ഞാൻ കരയും, ചിലപ്പോൾ ചിരിക്കും, അതിന് തനിക്കെന്താ?
കാശിനാഥൻ എഴുന്നേൽക്കാൻ നിൽക്കവേ ജാനി അഭിനയിക്കാൻ തുടങ്ങി.
അമ്മേ, എനിക്ക് തലവേദനിക്കുന്നു. ആ അമ്മേ, അമ്മേ!
ജാനി, എന്താ?
അവൻ എഴുന്നേൽക്കാതെ ചോദിച്ചു. ജിമ്മി റൂമിൽ മൂക്കുകൊണ്ട് മണത്തൂക്കി നടക്കുകയാണ്. അവനിടയ്ക്ക് കുരയ്ക്കുന്നുമുണ്ട്.
അമ്മ, അമ്മേ, സഹിക്കാൻ വയ്യ, തലവേദനിക്കുന്നു.
ജാനി അവൻ ഇറുകെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ ചാരിക്കിടന്ന് തേങ്ങലോട് അഭിനയിച്ചു. അവന്റെ അരികിലുള്ള സുരക്ഷിത വലയത്തിൽ ഇരിക്കാൻ അവൾക്ക് കൊതി തോന്നിയിരുന്നു.
ജാനിക!
കാശി അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. കാശി അവൾ അകത്തി മാറ്റാൻ ശ്രമിച്ചു. ബെഡിൽ കിടത്താൻ നോക്കി. അവൾ ഉറക്കനടിച്ച് കിടന്നു.
ജാനി, എഴുന്നേൽക്ക്.
പോകീതേച്ചി.
ജാനി കള്ളയുറക്കനടിച്ച് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ ചേർന്ന് കിടന്നു. അവന്റെ നെഞ്ചിലെ രോമത്തിൽ മുഖമൊരിഞ്ഞപ്പോൾ അവൾ ചിണുങ്ങി. അവൾ പതിയെ മയങ്ങി. കാശിനാഥൻ റൂം മുഴുവനൊന്ന് കണ്ണോടിച്ചു. റൂമാകെ അലങ്കോലമായി കിടക്കുന്നു. അവൻ ജാനിയെ നോക്കി. കയ്യിൽ ചോര കണ്ട് അവൻ വേഗം അവളുടെ കൈകൾ കയ്യിലെടുത്ത് നോക്കി.
അയ്യോ, ചോര! ഇതെങ്ങനെയായി?
മുറിവായിട്ടില്ലല്ലോ. എന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്?
കാശി ചിന്തിച്ചു. ഭാഗ്യ മയക്കത്തിലായിരുന്നു. കാശിനാഥൻ അവളെ ബെഡിൽ കിടത്തി. റൂമിൽ മുഴുവൻ കണ്ണോടിച്ചു. ടേബിളിലിരിക്കുന്ന ഫോണിലെ ഡിസ്പ്ലേയിൽ അനന്തന്റെ ഫോട്ടോ കണ്ടപ്പോൾ അവനെടുത്തു. ഫോണിൽ നിന്ന് ശബ്ദം കേൾക്കുന്നതുകൊണ്ട് കാശിനാഥൻ ഫോൺ ചെവിയിലേക്ക് വെച്ചു.
ഹലോ, ഹലോ അനന്ത!
കാശി പതിയൊന്ന് മൂളി.
അളിയാ, മിണ്ടാവയ്യേ, പെണ്ണിന്റെ കയ്യിൽ നിന്ന് കണക്കിന് അടിയിട്ടില്ലേ?
അയാൾ പറഞ്ഞത് കേട്ട് കാശി ഞെട്ടലോടെ ഭാഗ്യം നോക്കി.
എടാ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? അവൾ ഡയലോഗ് അടിച്ചിരുന്നല്ലോ.
അങ്ങോട്ടേക്ക് വരാഞ്ഞതേ, നിന്റെ വീട്ടിലുള്ളവർ വന്നാ ഞങ്ങളും കുടുങ്ങുന്ന പേടിച്ചിട്ടാ.
ഇല്ലെങ്കിൽ നമുക്ക് അവളെ കൂട്ടബലാത്സംഗം ചെയ്യായിരുന്നു.
കാശിനാഥന്റെ കൈ തരിച്ചു. അവന്റെ ഫോണിലൂടെയുള്ള അട്ടഹാസം കേട്ട്.
ഞങ്ങൾ എന്റെ വീട്ടിലുണ്ട് അളിയ, നീങ്ങ് പോരെ, എല്ലാവരും ഇവിടെയുണ്ട്.
ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വീശുന്നുണ്ട്. അവൾ അടിച്ച് പരുവാക്കിയല്ലേ? നിന്റെ അലറ് ഞങ്ങൾ കേട്ടു. എന്തൊരു അടിയാ പെണ്ണ അടിച്ചത്! ഫോണിലൂടെ നിന്റെ കരച്ചിൽ കേട്ട് കിളി പോയി. അവൾ സ്വയം മാനം രക്ഷിച്ചു. നീ പോങ്ങൻ, തല്ലു വാങ്ങിക്കൂട്ടി. നീയൊക്കെ എവിടെയാണാ നായ്ക്കളെ?
കാശിനാഥൻ ഫോണിലൂടെ കലിയോട് അലറി. അയാളൊന്നും ഭയന്നു.
ഇതാരാ? അനന്ത!
അനന്തനല്ലടാ, കാശിനാഥൻ. നീയൊക്കെ എവിടെയാണ് ഉണ്ടാവെന്ന് എനിക്കറിയാം. മോനെ, എഴഞ്ഞുകൊണ്ട് നീയൊക്കെ ഇന്ന് വീട്ടിൽ പോവും.
കാശിനാഥൻ ഫോൺ ഓഫ് ചെയ്തു. ജിമ്മി അനന്തന്റെ റൂമിന് മുമ്പിൽ നിന്ന് കുരയ്ക്കുകയായിരുന്നു. കാശിനാഥൻ അനന്തന്റെ റൂമിന്റെ വാതിൽ പോയി തുറന്നു. അനന്തൻ കമിഴ്ന്നിടക്കുകയായിരുന്നു. കാശിക്ക് കൈ തരിച്ചിരുന്നു. അവനെ കലിയോടെ തിരിച്ചു കിടത്തിയപ്പോൾ ബോധം പോയി കിടക്കുകയാണ് അനന്തൻ. കാശി അരിശം തീരാതെ ജിമ്മിയുമായി ജാനിയുടെ മുറിയിലേക്ക് പോയി. അവൻ ഭാഗ്യരഥിയുടെ ഫോട്ടോയിലേക്ക് നോക്കി.
ഭാഗ്യമ്മേ, ഇവളെന്നെ വെറുക്കാൻ ഒരു തെറ്റും ഞാൻ ചെയ്തില്ലെന്ന് അമ്മക്കറിയാം. ഒരു സുരക്ഷയില്ലാത്ത ഒരിടത്താണ് അമ്മയുടെ മോളിപ്പോ. അവൾക്ക് എന്നോട് വെറുപ്പായിരിക്കാം, പക്ഷെ എന്റെ അമ്മ കയ്യിലേൽപ്പിച്ച പെണ്ണായിവള്. അനന്തന്റെ കൈ ഇനി ഇവിടെ നേരേക്ക് ഉയരില്ല. അമ്മയുടെ മോളുടെ പുറകെ ഒരു നിഴലായി ഞാനിനി ഉണ്ടാവും. എന്റെ പഴയ ഭാഗ്യം എനിക്ക് ഇവളെ കാണാൻ കഴിയില്ല. അവൾക്ക് എന്നോട് വെറുപ്പുണ്ട്. എന്നാലും അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മോളുടെ പുറകെ നിഴലായി ഞാൻ ഉണ്ടാവും.
അവളെ നാദേശത്തിൽ കൊണ്ടുപോയി. ഗജൻ ഉറക്കെ ചിന്നം വിളിച്ചു.
ചിന്നു
മുറ്റത്തൂടെ വരുന്ന അവരെ നോക്കി കൂട്ടിൽ കിടന്ന് പറഞ്ഞു. ജിമ്മി സന്തോഷം കൊണ്ട് ചുറ്റുമോടി. പക്ഷെ അവൻ ഭാഗ്യ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോയില്ല. നാദേശ്വരത്തുള്ള അവളുടെ പഴയ മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി.
ചേച്ചി, ചേച്ചി.
അവൻ പണിക്കാരിയെ വിളിച്ചു, അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ ഏൽപ്പിച്ചു. ജാനി ഒറ്റയ്ക്ക് അവിടെ ഇട്ട് പോരാൻ അവന് തോന്നിയില്ല, അതിനാണ് തൽക്കാലത്തേക്ക് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ അമ്മയോട് വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഫോൺ ചെയ്തു. റൂമിൽ പോയവൻ ജിപ്സിയുടെ കീയെടുത്ത് അതിവേഗത്തിൽ മുറ്റത്തേക്ക് വന്നു. അവന്റെ ജിപ്സിയിലേക്ക് ജിമ്മി ചാടിക്കയറിയിരുന്നു. കാശിനാഥൻ ജിപ്സി അതിവേഗത്തിൽ ഓടിച്ചു. അനന്തന്റെ സുഹൃത്തായ ലിബിന്റെ വീട്ടിലാണ് അവ സ്ഥിരമായി മദ്യപിക്കാൻ കൂടിയെന്ന് കാശിനാഥൻ അറിയാമായിരുന്നു. ലിബിൻ ഒറ്റയ്ക്കായിരുന്നു താമസം. കാശിനാഥൻ ജിപ്സിയുമായി ഗേറ്റ് കടന്നു വരുന്നത് അവന്മാർ ജനലിലൂടെ കണ്ടു. ഡോറടച്ച് അവന്മാർ അകത്ത് ഒളിച്ചിരുന്നു. കാശി ജിപ്സിയിൽ നിറങ്ങി. കാശി ഡോറിലേക്ക് ആഞ്ഞു ചവിട്ടി.
നിന്റെ ഒക്കെ അസുഖം തീർക്കാൻ എന്റെ വീട്ടിലെ പെണ്ണിനെ വേണോല്ലേ? ഇങ്ങോട്ട് ഇറങ്ങണോ നായ? കൈ കിട്ടിയ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല.
കാശിനാഥൻ ജിപ്സിയിൽ നിന്ന് ഹോക്കി സ്റ്റിക്ക് എടുത്തുകൊണ്ട് വീടിന്റെ ജനച്ചില്ലേക്ക് അടിച്ചു.
എവിടാടാ ഒളിച്ചിരിക്കുന്നത്? എങ്ങോട്ട് ഇറങ്ങി വേണ പരനാരികളെ! നിന്റെ ഒക്കെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. മര്യാദക്ക് പുറത്തേക്ക് വന്നോ.
എടാ, പുറകു വശത്തൂടെ ഓടിയാലോ? വേണോ, കണ്ട അടി ഉറപ്പാ.
വാടാ, ഇല്ലെങ്കിൽ ആ പന്നി ഇവിടുന്ന് പോവില്ല. വായോ, അവൻ മുൻവശത്താണ്.
ശബ്ദമൊന്നും കേൾക്കല്ലോ, ഇനി പുറകിൽ വന്ന് നിൽപ്പുണ്ടാവോ?
ഏയ്, വേഗം വാടാ, അപ്പോഴേ പോയാൽ മതിയായിരുന്നു. ഇവന്റെ വാക്ക് കിട്ടിയിരുന്ന അവിടെ, ലിബിൻ കൂട്ടത്തിലുള്ളൊരുത്തെ നോക്കി പറഞ്ഞു. കാശിനാഥൻ പുറകുവശത്തേക്ക് മുണ്ടും മടക്കിയെടുത്ത് നടന്നു. പുറകുവശത്തെ വാതിൽ തുറക്കുന്ന സ്വരം കേട്ട് കാശിനാഥൻ ഒന്ന് നിന്നു. ഏഴുപേർ പുറത്തേക്ക് ഇറങ്ങിയതും കാശിനാഥൻ അലറി.
ഓടിക്കോടാ, ആ പ്രാന്തം കണ്ടു.
അവർ പറമ്പിലേക്ക് ഓടി. ജിമ്മി അവർക്ക് പുറകെ ഓടി.
നിക്കടാ അവിടെ.
കാശിനാഥൻ ഓടിപ്പോകുന്ന ലിബിന്റെ കാലിലേക്ക് ഹോക്കി സ്റ്റിക്ക് എറിഞ്ഞു. അവൻ നിലത്തേക്ക് വീണു.
എടാ നിന്റെ മോനെ, നിനക്കവളെ കൂട്ടബലാത്സംഗം ചെയ്യണം. അല്ലടാ.
അയ്യോ, എന്നൊന്നും ചെയ്യരുത്, ഒരു തമാശക്ക് പറഞ്ഞതാ.
പെണ്ണിന്റെ മാനം നിനക്കൊക്കെ തമാശയാണോടാ?
അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് കാശിനാഥൻ മൂക്കിലേക്ക് ഇടിച്ചു. ഷർട്ടിന്റെ കോളർ വലിച്ച് തിരിച്ചു നിർത്തി മുട്ടുങ്കാൽ നടുമ്പുറത്തേക്ക് അയറ്റി. നിലത്തേക്ക് വീഴാൻ പോയ ലിബിന്റെ മുഖത്തേക്ക് കാൽ കൊണ്ട് തൊഴിച്ചു. കാശിനാഥൻ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അവന്റെ മേലേക്ക് അടിച്ചുകൊണ്ടിരുന്നു. ജിമ്മി ബാക്കിയുള്ളവരുടെ പിന്നാലെ ഓടുകയായിരുന്നു. മതിൽ കയറി ചാടാൻ പോകാൻ നോക്കുന്ന മൂന്നെണ്ണത്തിന്റെ കാലിലേക്ക് അവൻ അടിച്ചു. അവന്മാർ നിലത്തേക്ക് വീണു. രണ്ടുപേർ അത് കണ്ട് കാശി അടിക്കാൻ തിരിഞ്ഞോടി വരികയായിരുന്നു. കാശിനാഥൻ ഒരുത്തന്റെ തല പിടിച്ച് മതിലേക്ക് കൊണ്ടുപോയി ഇടിപ്പിച്ചു. അവന്റെ മേൽ ചുറ്റിപ്പിടിച്ചമ്മയുടെ വയറ്റിലേക്ക് കൈമുട്ടുകൊണ്ട് കുത്തി അതിലൊരുത്തന്റെ കൈ തിരിച്ചൊടിച്ചു. മറ്റവന്റെ പുറത്തേക്ക് അടിച്ച് അവനെ മണ്ണിലൂടെ ഉരസിക്കൊണ്ടുപോയി അവന്റെ തല മരത്തിന് ഇടുങ്ങിയ ഭാഗത്തേക്ക് അയറ്റി പുറത്തേക്ക് ആഞ്ഞ് ചവിട്ടിക്കൊണ്ടിരുന്നു. അയാൾ അലറി കരഞ്ഞു. ഹോക്കി സ്റ്റിക് കൊണ്ട് അവന്മാരെ കളി തീരും വരെ അവൻ മാറി മാറി അടിച്ചു. ഏഴുപേരെയും ഒരു മൂലയിൽ കൊണ്ടിട്ടു. ലിബിന്റെ നെഞ്ചിലേക്ക് കാശിനാഥൻ കീതപ്പോടെ ചവിട്ടി നിന്നു. ചോറിൽ കുളിച്ചു കിടക്കുന്ന അവൻ വേദന കൊണ്ട് പൊളഞ്ഞു.
ഇനി മേലാൽ നിന്നെയൊക്കെ അവന്റെ കൂടെ ഞാൻ കണ്ടാൽ ഇള്ളി ഞാൻ വെള്ളമാക്കും. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നടന്നോളണം. ഏതെങ്കിലും പെണ്ണിനെ നീയൊക്കെ ഇനി തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ നിന്നെയൊക്കെ ഞാൻ പരലോകത്തേക്ക് അയക്കും. എന്റെ മുമ്പിൽ കണ്ടുപോരുതൊന്നിനെയും. അവളെ ഇനി കണ്ട സോറി പെങ്ങളെ എന്ന് പറഞ്ഞേക്കണം. എന്താ പറയണ്ടേ?
കാശി ചെവി കൂർപ്പിച്ചു ചോദിച്ചു.
സോറി പെങ്ങളേന്ന്? നിന്റെയൊക്കെ ആ അനന്തനില്ലേ, ബോധം പോയി കിടന്നോണ്ട് അവൻ രക്ഷപ്പെട്ടു. ആദ്യമായി കാശിനാഥൻ ഒരുത്തിനെ തിരിച്ചടിക്കാം, കുറച്ച് ടൈം എടുക്കുക. അവനുള്ള അടി അത് ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ്. കൊടുക്കു, ഞാൻ ഒരിറ്റു പോലും കുറക്കാതെ. പോട്ടടാ ചവറുകളെ, വാടാ ജിമ്മി.
കാശിനാഥൻ മുണ്ടും മടക്കി കുത്തി മുടിയിൽ വിരലോടിച്ച് അവന്റെ ജിപ്സിയുടെ അടുത്തേക്ക് പോയി. ജിമ്മി ജിപ്സിയിലേക്ക് ചാടിക്കയറിയിരുന്നു. ഉറക്കത്തിൽ നിന്നുണർന്ന ജാനകിയുടെ അരികിൽ അമ്മ ഉണ്ടായിരുന്നു. താനെങ്ങനെ ഇവിടെ എത്തിയെന്ന് കരുതി അവൾ എഴുന്നേറ്റിരുന്നു.
അമ്മ, ഞാനിങ്ങനെ ഇവിടെ എത്തി?
അത് കാശിമോൻ കൊടുന്ന് കിടത്തിയതാണ്. മോൾക്ക് തീരെ വയ്യെന്നും എന്നോട് നോക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. വേലക്കാരി അത് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി.
മോളെ, എന്തുണ്ടായേ?
വേലക്കാരി പറഞ്ഞതേ അവർക്കും അറിവുണ്ടായിരുന്നുള്ളൂ. റൂമിൽ ഗീതയും ജാനകിയും ലക്ഷ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എനിക്ക് തലവേദനിച്ചിരുന്നു. ഞാൻ വീടിന്റെ മുകളിൽ ഹാളിൽ നിൽക്കുമ്പോൾ കാലനാഥൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു. തലകറങ്ങിയപ്പോ ഞാൻ വീഴുമ്പോ ആരോ താങ്ങിയത് ഓർമ്മയുണ്ട്. അപ്പൊ കൊടുന്ന് കിടത്തിയതാവും.
ജാനി കള്ളം പറഞ്ഞ് ഒപ്പിച്ചു.
എന്നാലും കാശിനാഥൻ തന്നെ എടുത്തു വന്ന് കാണാൻ കഴിയാത്തതിൽ അവൾക്ക് വിഷമം തോന്നി.
എന്താണ് രണ്ടാളുടെയും പിണക്കം മാറിയോ?
ഗീത ചിരിയോടെ ചോദിച്ചു.
ദേ ചേച്ചി, ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് അയാൾ ഇപ്പോഴും വെറുപ്പാണ്.
ജാനി കബഡി ദേഷ്യത്തോടെ ബെഡിലേക്ക് കിടന്നു.
നീ എവിടെയായിരുന്നു സച്ചി?
ഞാൻ ശേഖരമാമയുടെ ഒപ്പം ഹോസ്പിറ്റൽ പോയതായിരുന്നു.
എന്തിന്?
ചേച്ചി ഒന്നും അറിഞ്ഞില്ലേ? ആനന്ദേട്ടൻ ആരോ നമ്മുടെ വീട്ടിൽ കയറി അടിച്ചുത്രേ.
മുഖത്ത് മുഖംമൂടിയൊക്കെ വെച്ച് കുറെ പേര് വന്നുത്രേ അടിക്കാൻ.
പകൽക്കള്ളന്മാരാണത്രേ, ശേഖരമാമയോട് പറയുന്ന കേട്ടതാണ്.
ഞാനേ ന്യൂസ് അറിയ മാമയുടെ പിന്നാലെ പോയതാ. സഞ്ജു ചേട്ടനാണ് അങ്ങനെ കെട്ടിയിട്ട് റൂമിക്കടുത്ത് കണ്ടത്.
അപ്പൊ കൊണ്ടുപോയതാണ് ഹോസ്പിറ്റലിലേക്ക്.
എന്തായാലും ഉഗ്രൻ കള്ളന്മാര്, അടിച്ച് പരിവാക്കി.
സച്ചി ഉറക്കെ ചിരിച്ച് ബെഡിൽ കിടന്നു.
ഡാ, ആ സിദ്ധു കേട്ടുകൊണ്ട് വന്ന നിന്റെ കഥ തീരും, മെല്ലെ ചിരിക്ക്,
ഗീത പറഞ്ഞു. ജാനിക്ക് കാശിനാഥനെ കാണാനുള്ള ടെൻഷനായിരുന്നു. ശേഖരനോട് അനന്തം പറഞ്ഞൊക്കെ ഓർത്ത് അവൾ മനസ്സിൽ പുച്ഛിച്ചു.
പിന്നെ വേറൊരു രസമുണ്ട്. ഈ കള്ളന്മാർ അനന്തേട്ടന്റെ കൂട്ടുകാരുടെ വീട്ടിൽ കയറിയെന്നാ തോന്നണെ. ശേഖരമാമയുടെ സുഹൃത്തിന്റെ മോനാണല്ലോ ലിബിൻ ചേട്ടൻ.
ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട് എല്ലാവരും.
അനന്തേട്ടനേക്കാൾ പരിക്കാണ് അവർക്ക്.
ഓ, കള്ളന്മാരാരാണാവോ? മുഖം മൂടിയതുകൊണ്ട് ആരാണെന്ന് വ്യക്തമല്ലെന്നാണ് അവരെല്ലാരും പറയുന്നത്.
പോലീസ് മൊഴിയെടുക്കാൻ വന്നിട്ടും ഒരു പരാതിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്.
സച്ചി, ഒന്ന് മെല്ലെ ചിരിയടാ,
ഗീത അവനോട് പറഞ്ഞു.
സച്ചി, അവന്മാരെന്തെങ്കിലും പറയുന്നുണ്ടോ?
അവർക്കധികം സംസാരിക്കാൻ പോലും വയ്യന്നെ ജാനി ചേച്ചി. വേദനിച്ച് കരയാണ് ഓരോരുത്തരും.
ജാനി മൂളി.
ഏയ്, അവൻ പറയില്ല, പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ സിദ്ധുവേട്ടൻ ഇപ്പൊ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടതല്ലേ?
ജാനി ഉള്ളിൽ ചിരിച്ചു.
എന്നാലും കാശിയേട്ട് എന്തിനാ എന്നെ ഇവിടെ കൊടുന്ന് കിടത്തിയത്?
ഇനി അനന്തനെ അടിച്ചിട്ട് കണ്ടു കാണൂ.
ഏയ്, അതിന് വഴിയില്ല.
പക്ഷേ എന്റെ റൂമാകെ അലങ്കോലായിരുന്നല്ലോ.
അവൾ സച്ചിയും കൂട്ടി വേഗം വീട്ടിലേക്ക് പോയി. ജാനിയുടെ മുറി വൃത്തിയാക്കിയിടാൻ അവൻ പണിക്കാരിയോട് പറഞ്ഞിരുന്നു.
ആരും റൂം അലങ്കോലമായി കിടക്കുന്ന കണ്ടിരുന്നില്ല. അതിനു മുമ്പേ അവർ വൃത്തിയാക്കിയിട്ടിരുന്നു.
ജാനിയുടെ മിമ്മി എന്ന പട്ടിക്കുട്ടി റൂമിലൊക്കെ വലിച്ചിട്ടാണെന്ന് കാശി അവരോട് പറഞ്ഞിരുന്നു.
ജാനി വൃത്തിയാക്കിയ കാര്യം അവരോട് ചോദിച്ചപ്പോൾ ജാനിയോട് അവർ കാശി പറഞ്ഞ കാര്യം പറഞ്ഞു.
ജാനി തൽക്കാലം ജോലിക്കാരിയോട് അധികമൊന്നും ചോദിക്കാൻ പോയില്ല.
എന്നാലും കാശിയായിട്ട് എന്തിനാ അങ്ങനെ പറഞ്ഞേ?
ആ, ചിലപ്പോൾ മിമ്മി വലിച്ചിട്ടാണെന്ന് കെട്ടിക്കാണും.
ദൈവമേ, പ്രണയം സഹിക്ക വയ്യാതെ ആ നെഞ്ചി കിടന്നാണ്. എന്റെ കളിയൊക്കെ പൊളിയോ?
ഏയ്, അപ്പോഴേക്കും ഞാൻ ചൂടായില്ലേ? ഇനി നേരിട്ട് കണ്ട ഒന്നുകൂടെ വെറുപ്പിക്കണം, അപ്പോൾ ശരിയായിക്കോളൂ.
ജാനി മനസ്സിൽ പറഞ്ഞ് സച്ചിയും കൊണ്ട് നാദേശ്വരത്തേക്ക് തന്നെ പോയി. കാശിനാഥൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ജാനി ഗോവണി ഇറങ്ങി വരികയായിരുന്നു.
കാശിനാഥൻ അവളെയും നോക്കി. അവൾ രക്ഷപ്പെട്ടതോർത്ത് അവനൊരു ആശ്വാസം തോന്നിയിരുന്നു.
കാശി മനസ്സിൽ ആലോചിച്ചു.
ജാനി ഗൗരവത്തോടെ മുഖം പിടിച്ചു.
എന്താണ് കാലനാഥ, കൊല്ലം പ്ലാൻ ആലോചിക്കുകയാണോ?
തെമ്മാടി,
എന്നെന്തിനാണോ ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ടുപോന്നെ? കൊല്ലാനാണോ?
വെറുക്കാൻ വേണ്ടി അവൾ പറഞ്ഞു. കാശി ദേഷ്യം വന്ന് ഒന്നും മിണ്ടാതെ മനസ്സിൽ പറഞ്ഞു.
കരച്ചില് കേട്ടിച്ചെന്ന് എന്നെ വേണം പറയാൻ. ഇവളുടെ മോന്ത കണ്ട തേക്കാത്ത ചുമരിൽ ഉരക്കാനാ തോന്നുക. എന്തിനാണാവോ എന്നെ കാണുമ്പോ ഇടക്കിടക്ക് മൂങ്ങുന്നത്? എന്നാലും നിന്റെ മേൽ അനന്തന്റെ കൈപ്പതിയാൻ ഞാൻ അനുവദിക്കില്ല ജാനിക. വെറുത്ത് പോയെങ്കിലും ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് മാത്രം നിഴലായി ഞാൻ കൂടെ ഉണ്ടാവും. അല്ലെങ്കിലും ഉണ്ടാവും, എന്റെ അമ്മ കയ്യിൽ തന്ന പെണ്ണല്ലേ. നിന്നെ രക്ഷിക്കാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുന്നു. കേട്ടോടി പാമ്പ് ജാനികെ.
കാശിനാഥൻ ഗോവണിറങ്ങി പോകുന്ന അവൾ നോക്കി മനസ്സിൽ പറഞ്ഞു.
ഡോ,
ജാനി അവനെ പുറകിൽ നിന്ന് വിളിച്ചു.
എന്താടി?
പോടാ കാലനാഥ.
അവളവനെ കളിയാക്കി ഓടി.
നിൽക്കടി അവിടെ.
ദേഷ്യം സഹിക്കുവയ്യാതെ കാശി പുറകെ ഓടി. അവൾ മുറ്റ ലക്ഷ്യമാക്കിയാണ് ഓടിയത്. മഴ പെയ്യുന്നതുകൊണ്ട് ജാനി ഒരു നിമിഷം നിന്നു. പൂമുഖത്തേക്ക് അവൻ ഓടി വരുന്ന കണ്ട് ജാനി മഴയത്തേക്ക് ഇറങ്ങി ഓടി. പുറകെ കാശിയും.
എന്താടി നീ വിളിച്ച്? ഇനി വിളിക്കൂടി? ഇല്ലെന്ന് പറയടി.
കാശിനാഥനോട് കൈപിടിച്ചു.
എന്നെ വിടട കാലനാഥ.
അവൾ തുള്ളിച്ചാടി.
ഇനി വിളിക്കില്ലെന്ന് പറയടി.
വിളിക്കും.
ജാനി അവന്റെ താടി പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കൈ പിടിച്ച കാശിയുടെ കയ്യൊന്ന് അയഞ്ഞു. ഭാഗ്യയുടെ കുറുമ്പായിരുന്നു അവന്റെ താടിയിൽ പിടിച്ചു വലിക്കുന്നത്. ജാനി കപട ഗൗരവത്തോടെ ആ താടിയിൽ വീണ്ടും പിടിച്ചു, ഒരുപാട് പ്രണയത്തോടെ. കാശിനാഥൻ അവളുടെ കൈ തട്ടിമാറ്റി.
ഓടി.
കാശി ദേഷ്യം സഹിക്കുവയ്യാതെ പറഞ്ഞു. ഗജൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ജാനിക ഗൗരവത്തോടെ മുഖം പിടിച്ച് അവന്റെ കോളിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു.
അതെ, പോടി എന്നൊക്കെ നിന്റെ മറ്റവളെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ചാറുണ്ടല്ലോ.
വിളിച്ചാ നീ എന്തിയോടി?
അവൻ അവളുടെ കവിൾ കൂട്ടിപ്പിടിച്ച് ചോദിച്ചു.
ഉമ്മ വെക്കും കാശിയേട്ടാ.
അവൾ മനസ്സിൽ പറഞ്ഞു.
അയ്യോ, എന്റെ കവിൾ.
ജാനി വേദനിച്ച് തുള്ളിച്ചാടി. കാശി പിടിവിട്ടു.
പോട കാലനാഥ.
അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വീണ്ടും അടുത്തേക്ക് വലിച്ചുകൊണ്ട് അവൾ വിളിച്ചു.
ഓടി,
പോടാ.
ഗജൻ അവരെ തുമ്പിക്കൈക്കൊണ്ട് ചുറ്റിപ്പിടിച്ചു.
അയ്യോ!
ജാനി പേടിച്ചവനിലേക്ക് ചേർന്നതും കാശിനാഥന്റെ തേൻ നിറമുള്ള മറുകിലൂടെ അവളുടെ ചുണ്ടുകൾ ഉരുസി. കാശിനാഥൻ ഞെട്ടലോടെ മിഴികൾ തുറന്നു. ജാനിക മിഴികൾ ഇറുകി അടച്ചു. ഗജന്റെ പുറകിൽ നിൽക്കുന്ന മാവിനടിയിൽ വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ കുടയും ചൂടി പ്ലാനൊപ്പിച്ച് മറിഞ്ഞിരുന്നു. ഇരുട്ടായതുകൊണ്ട് കാശിയും ജാനിയും ആരെയും കണ്ടിരുന്നില്ല. രണ്ടാളും പരസ്പരം അകലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗജൻ പിടിവിട്ടില്ല.
ഗജ പിടിവിട്,
കാശിനാഥൻ അവനോട് പറഞ്ഞു. ഗജൻ വിട്ടില്ല.
ഗജ വിടട,
ജാനി പേടിയോടെ പറഞ്ഞുകൊണ്ട് ഒന്നുയർന്നു. ഗജൻ അവരെയൊന്ന് കുലുക്കിയതുകൊണ്ട് കാശിനാഥന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഉരഞ്ഞു. ജാനി അവന്റെ മുടിയിൽ അള്ളിപ്പിടിച്ചു. അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. മഴയിൽ അവർ നനഞ്ഞൊട്ടിയിരുന്നു. കാശിനാഥൻ അവളെ അകത്തിമാറ്റി. രണ്ടുപേർക്ക് മുഖത്തേക്ക് നോക്കാൻ കഴിയുമായിരുന്നില്ല. കാശിനാഥൻ ദേഷ്യം വന്ന് ചുണ്ട് ഷർട്ടിൽ ഉരച്ചു.
എനിക്ക് പേടിയാവുന്നു, വീടാൻ പറ,
ജാനി അവനോട് പറഞ്ഞു. അവന്റെ ഇരുതോളിലും പിടിച്ചാണ് ജാനി നിൽക്കുന്നത്.
ഗജ വിടാൻ,
കാശിനാഥൻ അവനോട് അലറി. ജാനി അവന്റെ വാപ്പുത്തി.
ഒന്ന് അലറാതിരിക്കോ, എന്റെ ചെവി പൊട്ടി.
അതിന് ഞാനെന്ത് വേണം?
എന്റെ സിദ്ധിയോട്ട് ഇങ്ങനെയൊന്നും അലറില്ല, കൂളാണ്.
ഓഹോ, ആന കുത്താൻ വരുമ്പോഴും കണ്ണിലെടുത്ത് എറിയുമായിരിക്കും അല്ലേ?
ജാനി മുഖം കുറിപ്പിച്ചു.
പോടാ മുരടാ.
അത് നിന്റെ അച്ഛൻ.
ആഹാ, അച്ഛനെ പറയുന്നോ?
അവളവന്റെ ഇരുകവളിൽ അമർത്തി പിടിച്ചു.
വീടടി ഒന്ന്.
ഗജൻ തുമ്പിക്കൈയിലിരിക്കുന്നവരെ സൈഡിലേക്ക് തിരിച്ചു. അവർ രണ്ടുപേരും ചുമരിൽ പോയി ഇടിച്ചു നിന്നു. പെട്ടെന്ന് ചുമരിൽ പോയി ഇരുവരും ഇടിച്ചു നിന്നുകൊണ്ട് കാശിനാഥന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ അമർന്നു. ജാനിക്ക് ആ മഴയിലും ദേഹം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. രണ്ടുപേരും മിഴികൾ പതിയെ തുറന്നു. ജാനിക്ക് അകലാൻ തോന്നിയില്ല. കാശി ദേഷ്യത്തോട് അകലാൻ നിന്നതും ഗജൻ ഉറക്കലറി. അവൾ പേടിയോട് അലറി. അവന്റെ ഷർട്ടിന്റെ കോളർ ശക്തിയിൽ അവളിലേക്ക് വലിച്ചു. പെട്ടെന്ന് വലിച്ചപ്പോൾ അറിയാതെ ചുണ്ടുകൾ വീണ്ടും പരസ്പരം അമർന്നു. അവളുടെ കീഴ്ചുണ്ട് കാശിയുടെ ചുണ്ടുകൾക്കിടയിലായിരുന്നു. പൊടുന്നിനെ അവർ അകന്നു മാറി. ഉമിനീരിന്റെ നനവ് രണ്ടുപേരുടെയും ചുണ്ടിലുണ്ടായിരുന്നു. കാശിനാഥൻ വെറുപ്പോടെ ചുണ്ടു തുറച്ചു. ജാനി ചെറു ചിരിയോടെ തിരിഞ്ഞിരുന്നു. കാശിനാഥൻ ദേഷ്യത്തോടെ അവന് അകത്തേക്ക് കയറിപ്പോയി. ഗജ താങ്ക്സ് ഡാ. അവൾ ഗജന്റെ തുമ്പിക്കയിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.